ഗോഡ്സ് റോബോട്ട് ഓൺ നേഷൻസ് ഗോസ്പൽ പ്രസാധകർ ലോകത്തിലെ വലിയ നഗരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആളുകളെ നയിക്കുന്ന മെക്കാനിക്കൽ മുന്നറിയിപ്പ് ലൈറ്റാണ് റോബോട്ട്. ആളുകൾക്ക് എപ്പോൾ മുന്നോട്ട് പോകാമെന്ന് ഇത് പറയുന്നു, എപ്പോൾ നിർത്തണമെന്ന് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ദൈവം തന്റെ ജ്ഞാനത്തിലും മനുഷ്യരാശിയോടുള്ള സ്നേഹത്തിലും ഈ ലോകത്ത് ചില സ്റ്റോപ്പ് അടയാളങ്ങൾ സ്ഥാപിക്കേണ്ടത് ആവശ്യമാണെന്ന് കണ്ടെത്തി. ആദാമിനും ഹവ്വാക്കും തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിക്കാനും അവരുടെ സ്രഷ്ടാവിന്റെ പൂർണ്ണതയുള്ള കൂട്ടുകെട്ട് ആസ്വദിക്കാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഏദൻ തോട്ടത്തിൽ പോലും ദൈവം ഒരു യന്ത്രമനുഷ്യനെയോ ഒരു സ്റ്റോപ്പ് അടയാളമോ അവരുടെ മുന്നിൽ വയ്ക്കാൻ ബാധ്യസ്ഥനായിരുന്നു. നല്ലതും ചീത്തയും എന്താണെന്ന് അറിവ് നൽകുന്ന വൃക്ഷം മരണഭയത്താൽ അതിന്റെ ഫലം തിന്നരുതെന്ന് പറയുന്ന സ്റ്റോപ്പ് അടയാളമായിരുന്നു. ഉൽപ്പത്തി 2:16-17. പിന്നീട് മനുഷ്യവർഗം വർദ്ധിച്ചപ്പോൾ ഭൂമിയിലെ ആളുകൾക്ക് എത്ര ദൂരം പോകണം, എവിടെ നിർത്തണം എന്നറിയാൻ ചില കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം നൽകുന്ന നിരവധി നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ സ്റ്റോപ്പ് അടയാളങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് ദൈവം കണ്ടെത്തി. അത്തരം നിയമങ്ങൾ മനുഷ്യവർഗത്തിന് മാത്രമല്ല, പ്രകൃതിക്കും ഭൂമിയിലും സ്വർഗത്തിലും ഉള്ള മറ്റെല്ലാത്തിനും നൽകിയിട്ടുണ്ട്. ദൈവം അതിശക്തമായ കടലിന്റെ മുമ്പിൽ അടയാളങ്ങൾ സ്ഥാപിച്ചു, വെള്ളത്തിന് ഒരു അതിർത്തി വെച്ചു, ഭൂമിയെ വീണ്ടും മൂടുന്നതിൽ നിന്ന് തടഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കും സ്റ്റോപ്പ് അടയാളങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനും കുടിക്കുന്നതിനും ഉറങ്ങുന്നതിനും കളിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും സ്റ്റോപ്പ് അടയാളങ്ങളുണ്ട്. ഇതുവരെ ഇനിയുമില്ല എന്ന് പ്രകൃതി നമ്മോട് പറയുന്നു. അവിവാഹിത ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ബിസിനസ്സിലും കായിക രംഗത്തും ഫാക്ടറികളിലും ആശുപത്രികളിലും സ്കൂളുകളിലും സൈനിക ജീവിതത്തിലും അതുപോലെ ശാസ്ത്രത്തിലും സ്റ്റോപ്പ് അടയാളങ്ങളുണ്ട്. പർവ്വത കയറ്റത്തിലോ കടലിലോ വ്യോമയാനത്തിലും അതുപോലെ ഭൂമിയുടെ ആഴങ്ങളിൽ സ്വർണത്തിനായുള്ള ഖനനത്തിലും അത്തരം നിരവധി സ്റ്റോപ്പ് അടയാളങ്ങൾ നാം കണ്ടുമുട്ടുന്നു. ഈ സ്റ്റോപ്പ് അടയാളങ്ങൾ അവഗണിക്കുന്നത് ഭയാനകമായ ദുരന്തത്തിന് കാരണമാവുകയും വലിയ ദോഷം വരുത്തുകയും ചെയ്യും. ഈ ആധുനിക കാലത്ത് ട്രാഫിക് സ്റ്റോപ്പ് അടയാളങ്ങൾ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. ചില അപവാദങ്ങളൊഴികെ വാഹനമോടിക്കുന്നവർ ഈ സഹായകരമായ സ്റ്റോപ്പ് അടയാളങ്ങൾ എങ്ങനെ നിരീക്ഷിക്കുന്നു എന്നത് ശരിക്കും അത്ഭുതകരമാണ്. അവരെ അനുസരിക്കാത്തത് വിനാശകരമാണെന്ന് തെളിയിക്കാനും കനത്ത പിഴ ചുമത്താനും കഴിയും. ഒരു പാസഞ്ചർ ട്രെയിനോ കപ്പലോ വിമാനമോ ചില സ്റ്റോപ്പ് അടയാളങ്ങൾ അവഗണിച്ചാൽ നൂറുകണക്കിന് ജീവൻ നഷ്ടപ്പെടും. നമ്മുടെ ആധുനിക ആറ്റം ബോംബുകളും മറ്റ് കൂടുതൽ വിനാശകരമായ ബോംബുകളും ഇപ്പോൾ ചില സ്റ്റോപ്പ് അടയാളങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. അവയിലേതെങ്കിലും മാനുഷികമായ പിഴവിലൂടെയോ അശ്രദ്ധയിലൂടെയോ അവഗണിക്കപ്പെടുകയാണെങ്കിൽ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ഭാഗം തുടച്ചു നീക്കപ്പെട്ടേക്കാം. മനുഷ്യരാശിയുടെ സുരക്ഷിതത്വത്തിനും പുനഃസ്ഥാപനത്തിനും രക്ഷയ്ക്കുമുള്ള ഏറ്റവും മഹത്തായതും പ്രധാനപ്പെട്ടതുമായ സ്റ്റോപ്പ് അടയാളം കാൽവരിയിൽ സ്ഥാപിച്ചത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശുക്രിസ്തു നമുക്കുവേണ്ടി കുരിശിൽ മരിച്ചപ്പോഴാണ്. മനുഷ്യരാശിയെ നാശത്തിലേക്കുള്ള വഴിയിൽ നിർത്താൻ ഭൂമിയിൽ ഇതുവരെ സ്ഥാപിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ശക്തമായ റോബോട്ടാണിത്. എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിന്റെ രക്ഷാകര സാന്നിധ്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. റോമർ 3:23. എല്ലാവരും ശാശ്വത നാശത്തിലേക്ക് നീങ്ങും. ആദാമും ഹവ്വായും സാത്താനാൽ വഞ്ചിക്കപ്പെട്ടു. ഏദൻ തോട്ടത്തിലെ ആദ്യത്തെ സ്റ്റോപ്പ് അടയാളം അവഗണിച്ചതുമുതൽ മനുഷ്യരാശി നാശത്തിലേക്കുള്ള വിശാലമായ പാത സ്വീകരിച്ചു. തന്റെ വിശ്വസ്തരായ ഏതാനും അനുയായികൾ വഴി കൂടുതൽ കൂടുതൽ സ്റ്റോപ്പ് അടയാളങ്ങൾ സ്ഥാപിച്ച് നാശത്തിലേക്കുള്ള ഭ്രാന്തമായ കുതിച്ചുചാട്ടത്തിന് തടയിടാൻ ദൈവം ശരിക്കും ശ്രമിച്ചു. എന്നാൽ അധികം താമസിയാതെ സ്റ്റോപ്പ് അടയാളങ്ങൾ അവഗണിച്ചു ഓടുകയും ചവിട്ടിമെതിക്കുകയും ചെയ്തു. ഒരു നിശ്ചിത സമയത്ത് വിനാശകൻ ഈജിപ്ത് ദേശത്തുകൂടി കടന്നുപോയപ്പോൾ എല്ലാ വീടുകളിലെയും കന്നുകാലികളിലെയും കടിഞ്ഞൂലുകളെ കൊന്നൊടുക്കുമ്പോൾ ദൈവം തന്റെ തിരഞ്ഞെടുത്ത ജനമായ ഇസ്രായേലിനോട് ഒരു അടയാളം സ്ഥാപിക്കാൻ കൽപ്പിച്ചു. എല്ലാ വീടിന്റെയും തലവൻ ഒരു തികഞ്ഞ ആട്ടിൻകുട്ടിയെ കൊന്ന് അതിന്റെ രക്തം വീടിന്റെ വാതിലുകളിൽ തളിക്കണമായിരുന്നു. പുറപ്പാട് 12:5-7. ഇത് നശിപ്പിക്കുന്നവന്റെ സ്റ്റോപ്പ് അടയാളമായിരുന്നു. ആ വീട്ടിലെ ആദ്യജാതന മരണം കൊണ്ടുവരുന്നതിൽ നിന്ന് അവനെ തടയുന്നു. ആട്ടിൻകുട്ടിയുടെ രക്തത്തിന്റെ സ്റ്റോപ്പ് അടയാളം വിനാശകനെ അകത്തേക്ക് കടക്കുന്നതിൽ നിന്ന് തടഞ്ഞതല്ലാതെ ആരും മരിച്ചിട്ടില്ലാത്ത ഒരു വീടും ന്യായവിധിയുടെ രാത്രിയിൽ ഉണ്ടായിരുന്നില്ല. പുറപ്പാട് 12:13. ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുവിനെ പോലെ തന്നെ കുഞ്ഞാടും കടിഞ്ഞൂലിനു വേണ്ടി രക്തം നൽകി, നിങ്ങൾക്കും എനിക്കും വേണ്ടി തന്റെ ജീവൻ നൽകി. യോഹന്നാൻ 1:29. പിന്നീട് ഇസ്രായേൽ സൈന്യം യെരിഹോയുടെ ശക്തമായ മതിലുകൾ വളഞ്ഞപ്പോൾ വേശ്യയായ രാഹാബിനോട് നഗരമതിലുകളിൽ പണിത തന്റെ വീടിന്റെ ജനാലയിൽ ഒരു ചുവന്ന ചരട് ബന്ധിച്ച് ഒരു സ്റ്റോപ്പ് അടയാളം സ്ഥാപിക്കാൻ പറഞ്ഞു. അവൾ വിശ്വസിക്കുകയും ഇസ്രായേലിന്റെ ദൈവത്തിലുള്ള വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കുകയും ജനാലയിൽ ചുവന്ന ചരട് ഉറപ്പിക്കുകയും ചെയ്തു. യെരിഹോയുടെ മതിലുകൾ വീണപ്പോൾ നാശം രാഹാബിന്റെ വീട്ടിൽ നിലച്ചു, അവളും അവളുടെ വീടും രക്ഷിക്കപ്പെട്ടു. ജോഷുവ 2:18-19. 6:17-22. ഏറ്റവും വലുതും ശക്തവുമായ സ്റ്റോപ്പ് അടയാളം കാൽവരി കുരിശ് സ്വർഗീയ അധികാരത്തോടെ നമ്മോട് കൽപ്പിക്കുന്നു, അവിശ്വാസത്തിലൂടെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കുന്നത് നിർത്തുക. എബ്രായർ 3:12. മദ്യപാനം, ശപഥം, ശപിക്കുക, ദൈവനാമം ദുഷിക്കുക, കള്ളം പറയുക, വൃത്തികെട്ട തമാശകൾ പറയുക. കൊലോസ്യർ 3:8. എല്ലാ അഹങ്കാരവും നിർത്തുക, വീഴ്ചയ്ക്ക് മുമ്പ് വരുന്ന അത് നാശത്തിലേക്ക് നയിക്കുന്നു. സദൃശവാക്യങ്ങൾ 16:18. അധാർമികത, വ്യഭിചാരം, സ്വവർഗരതി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും പാപകരമായ ഉപയോഗത്തിൽ ജീവിക്കുന്നത് നിർത്തുക, അത് ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ ആലയമായ മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ചില മയക്കുമരുന്നുകളുടെയും ഗുളികകളുടെയും ഉപയോഗം, സിഗരറ്റ് അല്ലെങ്കിൽ ഡാഗ വലിക്കുക, പുകയില വലിക്കുക അല്ലെങ്കിൽ ചവയ്ക്കുക തുടങ്ങിയ പാപകരമായ മോഹം നിർത്തുക. 1 കൊരിന്ത്യർ 3:16-17. എല്ലാത്തരം ആഹ്ലാദവും നിർത്തുക, ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുന്നതിനു പകരം കഴിക്കാൻ ജീവിക്കുക. സദൃശവാക്യങ്ങൾ 23:21. ദൈവത്തോടും അവന്റെ രാജ്യത്തോടും ഉള്ള എല്ലാ നിസ്സംഗതയും ആത്മീയ അലസതയും ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത മറ്റൊരു സൗകര്യപ്രദമായ ദിവസത്തിനായി രക്ഷയും മാറ്റിവെക്കുക. സ്റ്റോപ്പ് അടയാളം കടന്ന് ഒരു പടി കൂടി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ നിത്യമായ ശിക്ഷാവിധി അർത്ഥമാക്കാം. കാരണം ദൈവവചനം പറയുന്നു, ഇന്ന് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. എബ്രായർ 3:15. ജ്യോത്സ്യരുടെ അടുത്തേക്ക് പോകുന്നത് നിർത്തുക, വിഗ്രഹങ്ങളെ ആരാധിക്കുക, മന്ത്രവാദത്തിൽ വിശ്വസിക്കുക, ജീവനുള്ള ദൈവത്തെ വിളിക്കുന്നതിന് പകരം മരിച്ചവരോട് ആലോചിക്കുക. വിഗ്രഹാരാധനയും മന്ത്രവാദവും ജഡത്തിന്റെ പ്രവൃത്തികളാണ്, അവ ദൈവത്താൽ കുറ്റം വിധിക്കപ്പെട്ടവയാണ്. ആവർത്തനം 18:10-12, യെശയ്യാവ് 8:19-20. എല്ലാ പരാതികളും പിറുപിറുപ്പും നിർത്തി ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. എഫെസ്യർ 5:20. എല്ലാ ഗോസിപ്പുകളും അപവാദങ്ങളും നിർത്തുക, പകരം മറ്റുള്ളവരെക്കുറിച്ച് അവർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക. സദൃശവാക്യങ്ങൾ 26:20-23. വിനാശകരവും വെറുപ്പിലേക്കും കൊലപാതകത്തിലേക്കും മരണത്തിലേക്കും നയിച്ചേക്കാവുന്ന അസൂയ നിറഞ്ഞ ആ പ്രകൃതിയെ പോറ്റുന്നത് നിർത്തുക. മത്തായി 5:21-22. എല്ലാ ദേഷ്യവും വെറുപ്പും നിർത്തുക, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അത് നീക്കം ചെയ്യുക. നിങ്ങൾക്ക് സമാധാനപരവും സ്നേഹനിർഭരവുമായ ഒരു ആത്മാവ് നൽകാൻ ദൈവത്തോട് അപേക്ഷിക്കുക. ഫിലിപ്പിയർ 4:5-7. ഏറ്റവും നല്ല മനുഷ്യരെ പോലും ദുഷിപ്പിക്കുന്ന പണസ്നേഹം നിർത്തുക. പണത്തിനു വേണ്ടി ആഗ്രഹിച്ച പലരും ദൈവത്തിൽ ആശ്രയിക്കുന്നത് നിർത്തുകയും പല സങ്കടങ്ങളും സ്വയം വരുത്തുകയും ചെയ്തു. യൂദാസിനെയും അവന്റെ അവസാനത്തെയും ഓർക്കുക. 1 തിമോത്തി 6:10. ഒരിക്കലും തൃപ്തിപ്പെടാത്ത ആ സ്വാർത്ഥവും അത്യാഗ്രഹവുമായ ആത്മാവിനെ നിർത്തുക. മറ്റ് പല പാപങ്ങളെക്കാളും യേശു വെറുത്ത എല്ലാ കാപട്യങ്ങളും നിർത്തുക, അതായത് നിങ്ങൾ അല്ലാത്തതായി നടിക്കുക. 1 പത്രോസ് 2:1. ദൈവത്തെ ആശ്രയിക്കുന്നതിനു പകരം ഇതിനെ ഭയപ്പെടുന്നതും ഭയപ്പെടുന്നതും നിർത്തുക. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കൂ, ദൈവത്തിൽ വിശ്വസിക്കൂ. യെശയ്യാവ് 41:10. ക്രിസ്തുവിന്റെ പുതിയ ജീവിതത്തിലും ദൈവിക സ്വഭാവത്തിലും പങ്കുചേരുന്ന ക്രിസ്തുവിനൊപ്പം നിങ്ങളെ തന്നെ ജീവനോടെ കാണുക. 2 പത്രോസ് 1:3-4. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ അവനെ നൽകിയ ദൈവസ്നേഹം നിർത്തി കാണൂ. യോഹന്നാൻ 3:16. കള്ളം പറയുന്നത് നിർത്തുക, കാരണം പിശാച് തന്നെ പിതാവാണ്. ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുക. എല്ലാ നുണകളുടെയും ജോൺ. യോഹന്നാൻ 8:44-10. ദൈവത്തിന്റെ റോബോട്ടായ കുരിശിൽ നിർത്തുക. ദൈവത്തോടും നിങ്ങൾ തെറ്റ് ചെയ്തവരോടും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക. നമ്മുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുകയാണെങ്കിൽ അവൻ തന്റെ വാഗ്ദാനം പാലിക്കുകയും ശരിയായത് ചെയ്യുകയും ചെയ്യും. അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മുടെ എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1:9. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. കർത്താവ് നിങ്ങൾക്കായി വാങ്ങിയ രക്ഷയെ കുരിശിൽ നിർത്തി കാണുക. നമ്മുടെ പാപങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു, ഞങ്ങൾ ചെയ്ത തിന്മ നിമിത്തം അടിയേറ്റു. അവൻ അനുഭവിച്ച ശിക്ഷയാൽ ഞങ്ങൾ സുഖം പ്രാപിച്ചു, അവൻ ഏറ്റുവാങ്ങിയ പ്രഹരങ്ങളാൽ സുഖപ്പെട്ടു വഹിച്ചു. യെശയ്യാവ് 53:5-4. ക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു, എന്നാൽ നമ്മുടെ നിമിത്തം ദൈവം അവനെ നമ്മുടെ പാപത്തിൽ പങ്കുചേർത്തു. അവനുമായുള്ള ഐക്യത്തിൽ നാം ദൈവത്തിന്റെ നീതി പങ്കിടാൻ. 2 കൊരിന്ത്യർ 5:21. ദൈവം നിങ്ങളോട് സംസാരിക്കുകയും അവന്റെ ഇഷ്ടം നിങ്ങളെ അറിയിക്കുകയും ചെയ്യുമ്പോൾ ആളുകളോട് ഉപദേശം ചോദിക്കുന്നത് നിർത്തുക. 2 യജമാനന്മാരെ സേവിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക. അത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും ലോകത്തെയും സേവിക്കാൻ കഴിയില്ല. ലൂക്കോസ് 16:13. നിർത്തി, ലോകത്തിന്റെ പാപവും നിങ്ങളുടെ പാപവും എന്റെ പാപവും നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ നോക്കുക. യോഹന്നാൻ 1:29. എല്ലാ അവിശ്വാസവും നിർത്തുക, ദൈവത്തെ അവിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുന്നതോ മുൻകാല തിന്മകൾ ആഗ്രഹിക്കുന്നതോ നിർത്തുക. ലോത്തിന്റെ ഭാര്യയെ ഓർക്കുക. സദൃശവാക്യങ്ങൾ 3:5. തിന്മയെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തി സത്യവും മാന്യവും ശുദ്ധവുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഫിലിപ്പിയർ 4:8. ഭയത്തോടെ ചുറ്റും നോക്കുന്നത് നിർത്തുക. യേശുവിനെ നോക്കുക. യേശുവിന്റെ നാമത്തിൽ പിശാചിനെ നിർത്തി ചെറുത്തു നിൽക്കുക. അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. ജെയിംസ് 4:7. ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ മഹത്തായ രക്ഷയും നിത്യജീവന്റെ ദാനവും സ്വീകരിക്കാനും കാണാനും കുരിശിന്റെ ഈ സ്വർഗീയ സ്റ്റോപ്പ് അടയാളം നമ്മെ സഹായിക്കുക മാത്രമല്ല, ഒരു പാപി തന്റെ തെറ്റായ വഴികളിൽ നിന്ന് തിരിയുന്നത് കാണുമ്പോൾ വിശുദ്ധനും നീതിമാനുമായ ഒരു ദൈവത്തെ തടയുകയും ചെയ്യുന്നു. കുറ്റവാളികളായ നാം നിത്യത നരകത്തിൽ കഴിയാൻ ദൈവത്തിന്റെ ന്യായവിധിക്കും ശിക്ഷാവിധിക്കും അർഹരാണ്. എന്നാൽ അത്തരം ഒരു പാപിയെ ദൈവം കുരിശിൽ കാണുമ്പോൾ അവൻ നിർത്തി എല്ലാവരുടെയും പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നവനായി സ്വയം വെളിപ്പെടുത്തുന്നു. നിയമത്താൽ അപലപിക്കപ്പെടുന്നതിനു പകരം കൃപയും സ്നേഹവും സമാധാനവും നാം കണ്ടെത്തുന്നു. തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം വിടുവിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നതായി ദൈവം കുരിശിലൂടെ കാണുന്നു. അല്ലാത്ത പക്ഷം നമ്മുടെ മേൽ വരുമായിരുന്ന ദൈവകോപം നിർത്തുക എന്നാണ് കുരിശ് പറയുന്നത്. യേശു പ്രാർത്ഥിച്ചു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. ലൂക്കോസ് 23:34. ഇതുകൂടാതെ നമ്മെ നശിപ്പിക്കാനും നരകത്തിലേക്ക് വലിച്ചെറിയാനും ശ്രമിക്കുന്ന സാത്താനും എല്ലാ പിശാചുശക്തികൾക്കും എതിരായ ശക്തമായ ഒരു സ്റ്റോപ്പ് അടയാളം കൂടിയാണ് കുരിശ്. നമ്മുടെ വിടുതലിന് കുരിശ് സാക്ഷികൾക്കായി. കുറ്റാരോപിതനോടും പിശാചിനോടും നമ്മെ കുറ്റപ്പെടുത്തുന്നത് നിർത്താൻ ഇത് കൽപ്പിക്കുന്നു. കാരണം ക്രിസ്തുവിന്റെ ബലിമരണത്താൽ നാം സ്വതന്ത്രരായി, അതായത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. എഫെസ്യർ 1:7. നാം ഏറ്റുപറഞ്ഞ പാപങ്ങൾ അവൻ ഓർക്കുന്നില്ല. എന്നാൽ കുരിശ് ഒരു സ്റ്റോപ്പ് അടയാളം മാത്രമല്ല, അത് നമ്മോട് പോകാൻ കൽപ്പിക്കുന്നു. അത് നമുക്ക് അവന്റെ സാന്നിധ്യത്തിലേക്ക് പച്ച വെളിച്ചം നൽകുന്നു. യേശുക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമുക്ക് ഇപ്പോൾ പിതാവിലേക്ക് സൗജന്യമായ പ്രവേശനമുണ്ട്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം ഉണ്ടാക്കപ്പെട്ട പുത്രന്മാരും പുത്രിമാരും. തിരശീല മുകളിൽ നിന്ന് താഴേക്ക് കീറിയിരിക്കുന്നു. ആഗ്രഹിക്കുന്നവർക്ക് വന്ന് ജീവജലം സ്വതന്ത്രമായി കുടിക്കാം. യേശു പറഞ്ഞു, ഞാൻ വഴിയാണ്, ഞാൻ വാതിലാകുന്നു. ജോൺ 10:9. ക്ഷമിക്കപ്പെട്ട പാപിയെ, ഇടുങ്ങിയതും എന്നാൽ തുറന്നതുമായ ഓരോ വ്യക്തിയിലൂടെയും പോകുക. മാർക്ക് 16:15. സ്വർഗത്തിലേക്കുള്ള കവാടം. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുവരെ വിശ്വസ്തതയോടെ പോകുക. അവിടെ യേശു നിങ്ങൾക്കായി ഒരു ഭവനം ഒരുക്കി നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് എല്ലാ കണ്ണുനീരും തുടച്ചുമാറ്റും. വെളിപാട് 21:4. പോയി ഈ അത്ഭുതകരമായ സൗജന്യ പുൽ നിങ്ങളുടെ സ്വന്തം ആളുകളോട് പറയുക. ലൂക്കോസ് 14:23. രക്ഷ നിങ്ങളുടെ അയൽക്കാരോടും സുഹൃത്തുക്കളോടും ശത്രുക്കളോടും പോലും യേശു രക്ഷിക്കുന്നുവെന്ന് പറയുക. ലോകമെമ്പാടും പോയി എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുക. മാർക്ക് 16:15. വേഗത്തിൽ തെരുവുകളിലും പാതകളിലും പോയി എല്ലാവരെയും കൊണ്ടുവരിക. നാട്ടുവഴികളിലും ഇടവഴികളിലും പോയി ആളുകളെ അകത്തു കൊണ്ടുവരുവിൻ. അങ്ങനെ കർത്താവിന്റെ ആലയം നിറയും. ലൂക്കോസ് 14:23. പോയി ഇനി പാപം ചെയ്യരുത്.